പ്രക്ഷേപണം. വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും. പരിപാടി കേൾക്കാൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട്. റേഡിയോയിലും ഡിജിറ്റൽ ടിവിയിലും ഇന്റർനെറ്റിലും SBS റേഡിയോ ആപ്പിലും കേൾക്കാം. ഇത് SBS മലയാളം.
നമസ്കാരം ശ്രീ പി സി ജോർജ്, SBS മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയയിൽ വരുന്നതെന്ന് തോന്നുന്നു. സാധാരണ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ലോകത്തെല്ലായിടത്തും പോകാറുണ്ട്, ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്ക, യൂറോപ്പ് എല്ലാം പോകാറുണ്ട്. പക്ഷേ ഓസ്ട്രേലിയയിൽ വളരെ കുറച്ചാണ് എല്ലാവരും വരുന്നത്. ഒരുപാട് നാളിന് ശേഷം ഓസ്ട്രേലിയയിലേക്ക് എത്തുന്ന ഒരു മലയാളി രാഷ്ട്രീയ നേതാവാണ്. താങ്കൾ എങ്ങനെയുണ്ട് ഓസ്ട്രേലിയൻ സന്ദർശനം?
ഓസ്ട്രേലിയൻ സന്ദർശനം എനിക്ക് നേരത്തെ വരാൻ കഴിയാതിരുന്ന ദുഃഖമുണ്ട്. നമ്മുടെ ഈ മലയാളികൾ ഇത്രമാത്രം തിങ്ങിപ്പാർക്കുന്ന ഓസ്ട്രേലിയയിൽ എന്തുകൊണ്ട് മലയാള രാഷ്ട്രീയത്തിൽപ്പെട്ടവർ വന്നില്ല എന്നുള്ളത് എനിക്ക് അത്ഭുതം. അത് തന്നെയല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഓസ്ട്രേലിയ എന്ന് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഇരട്ടി കൂടുതൽ സ്ഥലം, പോപ്പുലേഷൻ 2.5 കോടി, അത രസം കേരളത്തിന് അത്രയില്ല. സത്യത്തിൽ നമ്മൾ ഒന്ന് നമ്മുടെ ഗവൺമെൻറ്റുകൾ ശ്രദ്ധിച്ചാൽ ഈ ഓസ്ട്രേലിയ നമ്മുടെ രാജ്യമാവും. അത് പിടിച്ചടക്കല്ല, ഏറ്റവും സുഖകരമായി ജീവിക്കാൻ പറ്റിയ ഒരു രാജ്യമായി ഓസ്ട്രേലിയ മാറ്റിയെടുക്കാം. ഗൾഫ് കൺട്രീസിൽ ലാഭകരമായി മലയാളികൾക്ക് താമസിക്കാനും ജീവിക്കാനും പറ്റിയ സ്ഥലമാണിത്. അത് തന്നെയല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം പഞ്ചാബ്, ചൈന, ചൈനയിലൊക്കെ പ്രതിനിധികൾ പാർലമെൻറ്റിൽ പോലും ഉണ്ട്. പഞ്ചാബിൻ്റെ പ്രതിനിധികൾ പാർലമെൻറ്റിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ മലയാളിയുടെ പ്രതിനിധികൾ എന്തുകൊണ്ട് എത്തുന്നില്ല എനിക്ക് അത്ഭുതം തോന്നുന്നു. വേണമെങ്കിൽ അതും ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടുന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എനിക്കിപ്പോൾ ഞാൻ പഠിക്കുകയല്ല, നമ്മുടെ ഭരണാധികാരികൾ MLA മാരൊക്കെ പഠിക്കണത്. അപ്പം നമ്മുടെ ആളുകളൊക്കെ ഇവിടെ നിന്ന് പഠിച്ചു വന്ന് വളരെ നല്ലതാണ് എൻ്റെ അഭിപ്രായം.
അതായത് ഈ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞാൽ PC ജോർജ് കണ്ട ഓസ്ട്രേലിയയെക്കുറിച്ച് കേരളത്തിൽ നിയമസഭയിൽ പല വിഷയങ്ങളും ഉന്നയിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം.
സംശയിക്കേണ്ടല്ലോ, ഞാൻ ബഹുമാനം മുഖ്യമന്ത്രിയായിട്ട് പോലും സംസാരിക്കാൻ പോവാം. കാരണം ഇവിടുത്തെ സംവിധാനങ്ങൾ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഇവിടെ ഇതുപോലെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഇരട്ടി കൂടുതൽ സ്ഥലവും 2.5 കോടി ജനവും, നമ്മുടെ കൊച്ചു കേരളം 66 കിലോമീറ്റർ വീതിയും 595 കിലോമീറ്റർ നീളമുള്ള കേരളത്തിൽ 2.5 കോടി ജനം, 2.5 അല്ല 3 കോടി ജനമായി. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഈ കമ്പാരിസൺ ഇല്ല. പക്ഷേ എങ്കിലും ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്, അത് നിഷേധിക്കേണ്ട കാര്യമില്ല. കാരണം നിയമ സംവിധാനം എന്ത്, നിയമത്തോടുള്ള വിധേയത്വവും മാന്യതയും ഞാൻ വളരെ ആദരവോടും കാണുകയാണ്.
തീർച്ചയായും. എന്തായാലും ഇനിയിപ്പോൾ PC ജോർജിനെ കൂടി ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം തന്നെയാണ് ചോദിക്കാനുള്ളത്. ആദ്യം തുടങ്ങാനായിട്ടുള്ളത്, ഇപ്പോൾ കേരള നിയമസഭയിലെ ഒരു 4-ാം മുന്നണിയായ ഒറ്റയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു മുന്നണി എന്ന് ഒറ്റയ്ക്ക് പറയാലും കുഴപ്പമില്ല, കാരണം മുന്നണിയെ പോലെ എപ്പോഴും പറയണം. ഓക്കെ, തീർച്ചയായും. അപ്പോൾ ഒരു 4-ാം മുന്നണിയായി നിൽക്കുന്ന ഒറ്റയെന്ന രീതിയിൽ പിണറായി സർക്കാരിന്റെ 100 ദിവസത്തെ എങ്ങനെ കാണുന്നു?
ഞാൻ വളരെ വ്യക്തമായ കാഴ്ചപ്പാട് എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളെ ഒരു കാര്യം ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, എന്നോട് ക്ഷമിക്കണം, ഞാൻ പറയും. അതായത് കേരളത്തിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ഒരു ഗവൺമെൻറ് ആ ഗവൺമെൻറ് ഒരു നല്ല കാര്യം ചെയ്താൽ നല്ലതാണെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ അവിടെ ചേരാനാന്ന് പറയും. അത് ചീത്തയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ പേര് പറയാൻ പോകുന്നത് നമ്മൾ പ്രതിപക്ഷത്തിൽ കൂടാനാന്ന് പറയും. ആ ഒരു ആ കൺസെപ്റ്റേ ഒന്ന് മാറ്റിയെടുക്കാൻ കേരളത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നല്ലത് നല്ലതെന്ന് ചീത്ത ചീത്തയെന്ന് പറയാൻ പോവുക. പിണറായി ഗവൺമെൻറ് 100 ദിവസത്തെ ഭരണത്തിൽ 40 മാർക്ക് ഞാൻ കൊടുക്കുന്നു. 40 കൊടുക്കാനേ ഉള്ളൂ, കാരണം ചടുതലില്ലാത്തൊരു ഗവൺമെൻറ്, ചടുലത വേണ്ടേ, അതില്ല, സ്മൂത്ത് ഗോയിങ് ഗവൺമെൻറ്റാണ്. എന്നാൽ കുറേയേറെ നല്ല കാര്യങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഉദാഹരണമാണ് നമ്മുടെ സാമൂഹ്യ നമ്മുടെ സോഷ്യൽ പെൻഷൻ അത് ഗവൺമെൻറ് കൊടുത്ത അതിനകത്ത് അല്പം രാഷ്ട്രീയം ഉണ്ടായിരിക്കും, ആയിക്കോട്ടെ, സഹകരണ ബാങ്ക് വഴിയാണ്. ആ ബാങ്ക് സെലക്ട് ചെയ്ത് രാഷ്ട്രീയമുണ്ട്, എന്ത് രാഷ്ട്രീയമുണ്ടെങ്കിൽ ഒരു സത്യമുണ്ട്, അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും പെൻഷൻ കൈകളിലെത്തുകയാണ്. 2, അഴിമതിക്കെതിരെയുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നാണ് പിണറായി സഖാവ് പറഞ്ഞത്. ഇപ്പോഴത്തെ നീക്കം അതിനകത്ത് JK തോമസിന്റെ നിയമനം ബിസിനസ് ഡയറക്ടർ, ദാറ്റ്സ് ഗുഡ് ആൻഡ് ബെൻ, എന്റെ അഭിപ്രായം.
കെ ബാബുവിനെതിരെ
മനസ്സിലായി, 150 ഏക്കർ സ്ഥലം മേടിച്ചതിന്റെ തേനീല കണ്ട് മേടിച്ച റെക്കോർഡ് കണ്ടെത്തി എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ മാണിക്കെതിരെ 3 കേസായി എന്ന് പറഞ്ഞു, 3 അല്ല 30 കേസായി തീരുവോ? എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. അപ്പോൾ ഈ കാര്യത്തിൽ നിഷ്പക്ഷമായ ഒരു നിലപാട് സ്വീകരിച്ച് പിണറായി പോവുകയാണെങ്കിൽ പിണറായി ഗവൺമെന്റിനെ അനുകൂലിക്കണ്ടേ, ആ കാര്യത്തെ അനുകൂലിക്കും. അതുപോലെ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് പിണറായി മാറിയിട്ടില്ല, എൻ്റെ പരാതി അതാണ്. ഇപ്പോഴും കണ്ണൂർ കോഴിക്കോട് മേഖലകളിൽ കൊലപാതക രാഷ്ട്രീയം ഉണ്ടോ? അതിനൊരു അരുതി വരുത്താൻ പിണറായി കഴിയുമോ? ഇനി ആദ്യമായിട്ട് ചോദിക്കുന്നത് അതാണ്. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പിണറായി ഗവൺമെന്റ് കാണുന്നത്, അമിതമായ രാഷ്ട്രീയം അത് അല്പങ്ങളൊന്ന് കുറയ്ക്കണം. പിന്നെ വേറൊന്ന്, നമ്മുടെ മന്ത്രിമാരെല്ലാം നോക്കുകുത്തുകളാണെന്ന് ജനങ്ങൾക്ക് സംശയം തുടങ്ങിയിരിക്കുന്നു. മന്ത്രിമാർ ഉണ്ടോ, നോക്കുകുത്തുകളാണോ എന്ന് സംശയം തോന്നി. അത് അല്പം കൂടെ മാറ്റം വരുത്തണം. പിന്നെ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ വലിയ നേതാവിനോട് പിണറായി ഗവൺമെന്റ് ചെയ്തത് അല്പം അനീതിയായിപ്പോയി. ശബരിമല സംബന്ധിച്ച് പിണറായി മുഖ്യമന്ത്രിയാണ്, അദ്ദേഹവും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് ബാലകൃഷ്ണനായിട്ടുണ്ടായ തർക്കത്തിൽ ഞാൻ പിണറായി പക്ഷത്താണ്. കാരണം പിണറായി ഒരു തെറ്റും പറഞ്ഞില്ല. പിണറായി നമ്മുടെ പമ്പയെ വെച്ച് പറഞ്ഞത് ഈ ശബരിമല എന്ന് പറയുന്ന ഒരു ദേശീയ ഉത്സവമാക്കി മാറ്റണം, അത് സന്തോഷത്തിൽ സ്വീകരിക്കട്ടെ നമ്മൾ എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം. 365 ദിവസം ആക്കാൻ പറ്റുമോ, ആക്കണം എന്നല്ല പറ്റുമോ എന്ന് ആലോചിക്കണം എന്നാണ് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു NH കളെ മുഴുവൻ നമ്മുടെ മാലിന്യം, നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ കഷ്ടകല ഈ സിഡ്നിയായിട്ട് നമ്മൾ കമ്പയറിൻ്റെ അവിടെയാണ്, മാലിന്യ നിർമ്മാർജ്ജനം മസ്റ്റാണ്. ആ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ അയ്യപ്പന്മാർ വന്ന് ഒന്നും രണ്ടുമായി റോഡിൻ്റെ സൈഡ് മുഴുവൻ ഭക്ഷണം ഉണ്ടാക്കി നശിപ്പിച്ചു പോവാണ്. അവരെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല. അപ്പോൾ 50 കിലോമീറ്ററിന് ഇടവിട്ട് ഷെൽട്ടർ പണിയണം, അവിടെ ഹോട്ടൽ നല്ല ഭക്ഷണം കൊടുക്കണം, താമസ സൗകര്യം കൊടുക്കണം, കക്കൂസും കുളിമുറിയും ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ നമ്മുടെ നദികളും മോശമാവില്ല, റോഡും മോശമാവില്ല. അങ്ങനെയുള്ള നല്ല കാര്യം ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ അതിനെ സ്വീകരിക്കുന്നതിന് പകരം അതിന് അത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നത് ആരെങ്കിലും കുടുംബസ്വത്താണ് ക്ഷേത്രം. ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുസ്ഥാനിൽ ജനിച്ചവനാണ്, ഞാൻ ഹിന്ദുവാണ്, എൻ്റെ മതം ക്രിസ്ത്യാനിയായി കാണും, പക്ഷെ ഞാൻ ജനിച്ചത് ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുസ്ഥാൻ്റെ പ്രതിനിധിയാണ്, എന്നെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കാൻ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂ. അപ്പോൾ ഇത് ശബരിമല അയ്യപ്പൻ, അത് തന്നെ ശബരിമല അയ്യപ്പൻ ആരാ? അയ്യപ്പൻ തന്നെ പറഞ്ഞത് എന്താ, ശാസ്താവിൻ്റെ വാക്കുകൾ എന്താ, അയ്യപ്പൻ എവിടെയുണ്ടോ അവിടെ വാവരുസ്വാമി ഉണ്ടെന്ന്. പിന്നെ അതിനകത്ത് തന്നെ മതം ഇരിക്കുന്നത്, ഏതോ മതഭ്രാന്തന്മാർ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും, ആ ഭ്രാന്തന്മാർക്കെതിരെ വർത്തമാനം പറയുന്നതാണ് ഞാൻ.
തീർച്ചയായും,
അതുകൊണ്ട് എനിക്കിത് പറയാതിരിക്കാൻ കഴിയില്ല.
തീർച്ചയായും. എന്തായാലും ഇപ്പോൾ രാഷ്ട്രീയത്തിലെ മറ്റു വിഷയങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലത്ത് ഒരു 10 വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ, ഏറ്റവും അധികം എല്ലാ ഭാഗത്തു നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണ് താങ്കൾ. അതിപ്പോൾ പിണറായി വിജയനാകട്ടെ, ഒരുപക്ഷെ താങ്കളുടെ ഏറ്റവും അടുത്ത നേതാവായിരുന്ന ഒരു കാലത്തായിരുന്ന വി എസ് അച്യുതാനന്ദനാകട്ടെ, അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു, കേസുകൾ വരെ വന്നു. അതുപോലെ തന്നെ UDF പക്ഷത്താണെങ്കിൽ ഉമ്മൻചാണ്ടിക്കെതിരെ താങ്കൾ വളരെയധികം ആരോപണങ്ങൾ ഉന്നയിച്ചു, താങ്കളുടെ നേതാവായിരുന്ന KM മാണിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. എല്ലാവർക്കുമെതിരെ, എല്ലാ പക്ഷത്തുമുള്ളവർക്കുമെതിരെ ഇത്രയ്ക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ളൊരു ധൈര്യം PC ജോർജ് എന്ന രാഷ്ട്രീയക്കാരന് എങ്ങനെ കിട്ടുന്നു?
സ്നേഹത്തോട് ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ ഇത്രയും വലിയ വമ്പന്മാരും സമ്പന്നന്മാരുമായ നേതാക്കന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചു? ഇന്ന് വരെ അവരെ എന്നെ പേടിച്ചിട്ട് വിട്ടിരിക്കുകയാണ്. എനിക്കെതിരെ എന്തുകൊണ്ട് ആരോപണം ഉന്നയിക്കാൻ പറ്റുന്നില്ല? അതായത് 1982 അധ്യാപകൻ്റെ കാര്യമാണ് ഒന്ന് പറയുന്നത്, ഒന്നൊരു കൊച്ചോട്ട കാര്യത്തിൽ അത് മുഴുവൻ കോടതികളെ ഞാൻ തകർത്ത് കളഞ്ഞതാണ്. എല്ലാ ജനത്തിനും ഞാൻ നിരുപാതി എന്നറിയാം. PC യോടെ ചെയ്ത ഒരു തെറ്റെങ്കിലും ചൂണ്ടിക്കാണിച്ച് ആരോപണം ഉന്നയിക്കാൻ വെല്ലുവിളിക്കാൻ ഞാൻ ഇത്രയും വലിയ നേതാക്കന്മാർക്കെതിരെ ശക്തമായി വളരെ അടിസ്ഥാനപരമായി കാമ്പുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇന്ന് വരെ ആരും എനിക്കെതിരെ ഉന്നയിക്കാത്തതിന് കാരണം എന്താ? ഞാനൊരു തെറ്റും ചെയ്തില്ല. അങ്ങനെ പോകണ്ടേ, കേരള രാഷ്ട്രീയം അങ്ങനെ പോകണ്ടേ. അതിനുവേണ്ടിയുള്ള ശ്രമമാണ്, ജനപക്ഷമാണ്, ഒരു വിട്ടുവീഴ്ചയില്ല, ഇനിയും പോവും. ഞാൻ പറയട്ടെ, ബാബുവിനെതിരെ ഞാൻ പറഞ്ഞതെല്ലാം തെളിയില്ലോ? ഞാൻ KM മാണിക്കെതിരെ പറഞ്ഞു, ഇനി എത്ര കേസെടുക്കേണ്ടി വരും KM മാണിക്കെതിരെ? ഉമ്മൻചാണ്ടിക്കെതിരെ ഞാൻ പറഞ്ഞ തെറ്റാണോ? മുഴുവൻ സത്യമല്ലേ? സഖാവ് പിണറായിക്കെതിരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നവനെ?
പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതെ, താങ്കൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോഴും താങ്കളുടെ പല ആരോപണങ്ങളും പല സമയത്ത് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളും താങ്കൾ തെളിവ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, പലതിനും തെളിവ് ഇതുവരെ ഹാജരാക്കിയിട്ടില്ല.
ഒരെണ്ണം പറയും,
ഗണേഷ് കുമാറിനെതിരെയുള്ള വിഷയത്തിൽ താങ്കൾ പറഞ്ഞു 40-50 ദിവസമാണെന്ന് എന്റെ ഓർമ്മ, അതിനുള്ളിൽ താങ്കൾ രേഖകൾ ഹാജരാക്കുമെന്ന് താങ്കൾ പല ചാനലുകൾ പറയുന്നത് ഞാൻ കേട്ടു, താങ്കൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല.
ഗണേഷിനെതിരെയുള്ള ആരോപണം എന്ന് ഞാൻ പറഞ്ഞത് എന്താ? ഗണേഷ് സരിതയായിട്ട് ബന്ധമുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പോഴും സത്യമാണെന്ന് എനിക്കറിയാം.
തെളിവ് കൊണ്ടുവരും എന്നാണ് താങ്കൾ പറഞ്ഞത്?
തെളിവ് കൊണ്ടുവരേണ്ട കാര്യം അവള് തന്നെ സമ്മതിക്കുന്നല്ലോ.
സമ്മതിച്ചിട്ടില്ല
എന്ന്, എന്റെ ഫോൺ എടുത്ത് നോക്കിയാൽ എന്റെ മര്യാദ കൊണ്ട് മിണ്ടാത്തതാ.
താങ്കളുടെ മര്യാദ കൊണ്ടായിരുന്നെങ്കിൽ ആദ്യം പോലും, താങ്കളുടെ മര്യാദ കൊണ്ടായിരുന്നെങ്കിൽ ആദ്യം പോലും തെളിവ് കൊണ്ടുവരുമെന്ന് ജനങ്ങളുടെ മുന്നിൽ പറയാൻ പാടില്ലായിരുന്നു.
ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം സരിത ആരുടെ സന്തതിയാണ്, മനസ്സിലായില്ലേ? സരിത എന്ന് പറയുന്ന സ്ത്രീ എനിക്ക് അവരുടെ സഹതാവാണ്. അവരുടെ ഈ തെറ്റായ നീക്കത്തിന് എല്ലാ ചൂട്ടും പിടിച്ചു കൊടുത്തതും അതിന്റെ പങ്കാളിയും നമ്മുടെ ഗണേശനാണ്. പക്ഷേ ഗണേശൻ ഇപ്പോൾ വിവാഹം കഴിച്ച് ജീവിക്കുക, അതുകൊണ്ട് ജീവിക്കട്ടെ. ഞാൻ ഓരോരുത്തരുടെയും കുടുംബം തകർക്കാൻ നടക്കുന്നില്ല.
അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുള്ളത്, പി സി ജോർജ് എന്ന രാഷ്ട്രീയക്കാരനെ കൂടെ കൂട്ടാൻ കൊള്ളാത്ത ഒരാളാണ് എന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനകം തന്നെ തോന്നിക്കാണില്ലേ? കാരണം വി എസ് അച്യുതാനന്ദനെ ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഏറ്റവും അധികം പോരാട്ടങ്ങളിൽ പിന്നിലുണ്ടായിരുന്ന താങ്കളായിരുന്നു. പല വിഷയങ്ങളും വി എസ് ഉന്നയിച്ചപ്പോൾ അതിന്റെ തെളിവ് നൽകിയത് താങ്കളായിരുന്നു എന്നുള്ള കാര്യം കേരളത്തിലെ ഒരുവിധം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ആ വി എസിനെതിരെ ഗണേഷും താങ്കളും കൂടെ ഒരുമിച്ച് നിന്ന് ഒരു വേദിയിൽ വെച്ച് പ്രസംഗിക്കുകയുണ്ടായി. അതിനുശേഷം ആ ഗണേഷിനെ, അന്ന് വളരെ അടുപ്പമുണ്ടായിരുന്ന ഗണേഷിനെതിരെ പിന്നീട് വന്നു. ഉമ്മൻചാണ്ടിയെ താങ്കൾ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി എന്നാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ അതിനുശേഷം ഒരുപാട് ആരോപണങ്ങൾ തന്നെ താങ്കൾ ഉന്നയിച്ചു. കെ എം മാണിയുമായി താങ്കൾ തിരിച്ച് പാർട്ടിയിലേക്ക് യോജിച്ചപ്പോൾ മാണിയെ ഒരുപാട് ഒരുപാട് പ്രശ്നം സംസാരിച്ചു. അദ്ദേഹത്തിനെതിരെ ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തെ ഡിഫൻഡ് ചെയ്യാനായി ചാനലുകളിലെല്ലാം വന്നു. പിന്നീട് അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. താങ്കൾ കൃത്യമായ ഒരു നിലപാടെടുക്കാതെ എപ്പോഴും നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് സാധാരണക്കാർക്ക് തോന്നിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെ തെറ്റു പറയാൻ കഴിയും?
അവിടെയാണ് ആ ചോദ്യത്തിനകത്ത് ഉത്തരവുണ്ട്, മനസ്സിലായില്ലേ? ചോദ്യത്തിനകത്ത് ഉത്തരവുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താ കാര്യം? കള്ളത്തരവും കൊള്ളയും പെണ്ണുപിടുത്തവും അഴിമതിക്കും ഞാൻ കൂട്ടില്ല. അത് കാണിക്കുന്നത് തിരിയും. ഞാൻ സാ വി എസിനെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞത് ശരിയല്ല. ഗണേശന്റെ ആവശ്യപ്രകാരം പത്തനാപുരത്ത് നടന്നൊരു പൊതുയോഗത്തിൽ ഞാൻ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഗണേശൻ പ്രസംഗിച്ചു കഴിഞ്ഞു. ഗണേശൻ അന്ന് വി എസിനെതിരെ രൂക്ഷമായി ഭാഷയിൽ സംസാരിച്ചിരുന്നു, ഞാൻ കേട്ടില്ല, ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞ് ഞാൻ നിയന്ത്രിക്കുമായിരുന്നു. ഞാൻ ചെന്ന് കയറുമ്പോൾ ഞാൻ ഗണേശനെ ഗണേശൻ പ്രസംഗിച്ചതിനെ പറ്റി ഒന്നും എനിക്കറിയില്ലല്ലോ. ഞാൻ സംസാരിച്ചപ്പോൾ
എന്റെ ഒരു ചോദ്യം അതായിരുന്നു, അത്തരത്തിൽ ഓരോ സമയവും ഓരോരുത്തരുടെ കൂടെ നിൽക്കുകയും കുറച്ച് കഴിയുമ്പോൾ അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതാണ്?
ഞാൻ ആരോപണം ഉന്നയിച്ചില്ലല്ലോ, ഗണേശന് ആരോപണം ഉന്നയിച്ചില്ല. അയാൾ എനിക്ക് വേണ്ടി എനിക്കെതിരെയല്ലേ ചെയ്തത്. ഞാനത് തിരിച്ചെടുക്കാൻ പറ്റുമോ? എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം സത്യം തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവർ ഉമ്മൻചാണ്ടി, ഉമ്മൻചാണ്ടിയും അല്ല കെ എം മഴ ആദ്യം പറയാം. കെ എം മഴ ജയിച്ച് എല്ലാവരും ജയിച്ചോളും. ഞാൻ 3 മിനിറ്റ് ചർച്ച ജയിച്ചവനാണ്, അല്ലാതെ വലിയ ചർച്ചയൊന്നും ഞാൻ നടത്തിയില്ല. എന്നോട് മാന്യമായി പെരുമാറണം, ഞാൻ മാന്യത കാണിക്കും. പക്ഷെ മാണി ഞാൻ ചേർന്ന് അന്ന് മുതൽ എനിക്കിട്ട് പാര തുടങ്ങി. ഞാൻ മിണ്ടാതെ മാക്സിമം ക്ഷമിച്ചു. ഈവൻ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ് ഞാനും കൂടെ അന്ന് ഇടതുപക്ഷം എന്നെ കളഞ്ഞിട്ടില്ലല്ലോ, അന്നും ഇടതുപക്ഷമാകാം നിൽക്കാം. അന്ന് യു ഡി പി ഞാൻ ചേർന്നില്ല, അവിടെ പോയിക്കും. 72-68 ഞാനും കൂടെ അപ്പുറയാണെങ്കിലോ, ഏതായാലും 4 നിയമങ്ങളിൽ അന്നും എനിക്ക് സ്വാധീനിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഭരണം യു ഡി ഉണ്ടാക്കി കൊടുത്തവനെ ആ നന്ദി കാണിക്കുന്നതിന് പകരം ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട് പിറ്റേ ദിവസം എറണാകുളത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബും മാണിയും ഉമ്മൻചാണ്ടിയും കൂടി ചേർന്ന് ഇരുന്നു. എന്നുവെച്ചാൽ അവിടെ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞു പി സി ജോർജിനെ കൂടെ മന്ത്രിയാക്കണമെന്ന്. മാണി സമ്മതിച്ചില്ല. മാണി 2 മന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കറും മതിയെന്ന്. അപ്പോഴേ മാണി എനിക്കിട്ട് വെട്ടു തുടങ്ങി, മനസ്സിലായില്ലേ? അന്ന് രാത്രി തന്നെ ഞാനിത് അറിഞ്ഞു. അപ്പോൾ ഇത് ആരാന്നോട് ചോദിക്കരുത്, ഉമ്മൻചാണ്ടിയോ കുഞ്ഞാലിക്കുട്ടി സാഹിബോ പറഞ്ഞു? ആരെങ്കിലും പറഞ്ഞത് സത്യം തെളിയിക്കപ്പെട്ടു പോയി, എല്ലാവരും അറിയാം. അന്നേ മാണി എനിക്കിട്ട് ചെയ്തു, ഞാൻ എന്നിട്ടും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് മാണി ബഡ്ജറ്റ് മുഴുവൻ വിറ്റുകൊണ്ടിരുന്നത് എനിക്കറിയാം.
നമുക്കിപ്പോൾ സമയപരിമിതി പോലും അധികം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. എങ്കിൽ പോലും ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, കേരളത്തിലെ ജനങ്ങൾ ചാനലിലൂടെയോ അല്ലെങ്കിൽ പത്രങ്ങളിലൂടെയോ നേരിട്ടോ എല്ലാം കാണുന്ന രാഷ്ട്രീയക്കാരെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല എന്ന് താങ്കൾ തന്നെ പറയുകയാണ്, എല്ലാം കാപട്യമാണോ?
സംശയം എന്താ?
താങ്കളും അതിന്റെ ഭാഗമാണ്.
ഞാൻ കാപട്യക്കാരനാണ്, ഞാൻ തുറന്ന് ഞാൻ കൂടെ പറയും.
താങ്കളും ഇത്തരം കാര്യങ്ങളിലെല്ലാം മുന്നണി പോരാളിയായി ഉണ്ടായിരുന്നു, അതിനുശേഷം പിന്നീടാണ് താങ്കൾ തുറന്നത്.
പറയാം, ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നിന്ന് ഒരു നേതാവ് കള്ളനായാൽ ഉടനെ കള്ളനായി എന്ന് വിളിച്ചു പറയല്ല, അയാളെ തിരുത്താൻ നോക്കുക. ആ തിരുത്തൽ പ്രക്രിയയായിട്ട് അനേകം ദിവസം നടന്നിട്ട് നടക്കാതെ വന്നപ്പോഴാണ് ഇയാൾ കള്ളനാണ് രാജിവെക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വി എം ശ്രീധരനും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ 4 പേരുടെ ചർച്ച പറഞ്ഞതനുസരിച്ച് ഞാൻ ചോദിക്കാമല്ലോ, ഉമ്മൻചാണ്ടി ബാക്കി 2 പേരോടും ചോദിച്ചാൽ സത്യം പറയുമല്ലോ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ഗവൺമെന്റ് നന്നാക്കിക്കൊണ്ട് എന്നാ മാർഗം? ഉമ്മൻചാണ്ടി ചോദ്യം, രമേശിൻ്റെ ചോദ്യം, സുധീൻ്റെ ചോദ്യം. ഞാൻ നന്നാണ് ആദ്യം ഉമ്മൻചാണ്ടി നന്നാകണം, വേറെ ആരും നന്നായിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു. ഞാനെന്ത് ചെയ്തു? ഞാനെന്ത് ചെയ്തു? ഞാൻ ഈ സരിതയുടെ ബന്ധം ഒന്ന് അവസാനിപ്പിക്കണം, നേരിട്ടങ്ങ് പറഞ്ഞു. ഞാൻ സരിത ചുമ്മാരിയേട്ടാന്ന് പറഞ്ഞു, മനസ്സിലായോ? സുധീരൻ ജീവിച്ചപ്പോൾ ചോദിച്ചോ.
ഓക്കെ, എന്തായാലും അവസാനമായ ഒരു കാര്യം കൂടി ഉള്ളത്, പി സി ജോർജ് എന്ന രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ ഒറ്റയാനായി നിൽക്കുകയാണ് കേരളത്തിൽ.
ഞാൻ ഒറ്റയാനല്ല, ജനപക്ഷത്താണ്.
ഓക്കെ, തീർച്ചയായും താങ്കളുടെ ആ ഒരു വാക്ക് പലപ്പോഴും താങ്കൾ ആവർത്തിച്ചിട്ടുള്ളതാണ്. ഇനി ഏതെങ്കിലും മുന്നണിയിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാകുമോ, അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് ജനങ്ങൾക്ക് ഇപ്പോൾ നൽകാൻ താങ്കൾക്ക് കഴിയുമോ?
ഞാൻ ഒരു ഭരണഘടന പ്രകാരം, ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരം ഒരാൾ സ്വതന്ത്രമായിട്ട് ജനിച്ചാൽ 5 കൊല്ലത്തേക്കും ഒരു പാർട്ടിയിൽ ചേരാൻ പാടില്ല. അതിന് മാറ്റം വരുത്തിയിട്ടില്ല. മാറ്റം വന്നാൽ ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പം ചോദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഒരു സ്വതന്ത്ര ജനപക്ഷ രാഷ്ട്രീയം, ഞാൻ ഒരു ജനപക്ഷം എന്നൊരു സ്വതന്ത്രമായിട്ടുള്ള സാംസ്കാരിക സംഘടന രൂപം കൊടുക്കാൻ പോവാണ്. അതിൻ്റെ പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് ലോകത്തുള്ള മലയാളികളോടും കേരളത്തിലുള്ള മലയാളികളോടും മെമ്പർഷിപ്പ് കൊടുക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അല്ല പറയട്ടെ, രാഷ്ട്രീയമുണ്ട് അതുകൊണ്ട് പറഞ്ഞ് ചെയ്യാൻ പോവാണ്. ശക്തമായി ആ സാംസ്കാരിക സംഘടനയുടെ പേരിൽ ജനപക്ഷ രാഷ്ട്രീയം കൊണ്ടുവരാൻ പോവുക. അത് കേരളത്തിലൊരു പുതിയ നീക്കമായിരിക്കും. അതിൽ ഈ അഴിമതിക്കാരും കൊള്ളക്കാരുമായ രാഷ്ട്രീയക്കാരൻ്റെ മുഴുവൻ തനിതരം പുറത്തു കൊണ്ടുവരും.
ഇപ്പോഴും എന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല. ഏതെങ്കിലും ഒരു ഇപ്പോഴുള്ള മൂന്ന് മുന്നണികളുണ്ട്, അവയിൽ ഏതെങ്കിലും ഒന്നിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത ഭാവിയിലുണ്ടോ?
ഞാൻ കാണുന്നില്ല, എന്റെ ദൃഷ്ടി കാണുന്നില്ല. കാരണം ഇടതുപക്ഷമാണോ ഇപ്പോൾ? യു ഡി എഫ് ഉണ്ടോ? പിന്നെ എൻ ഡി എ ഉണ്ടോ എന്ന് ചോദിച്ചാൽ NDAയുടെ വർഗീയ ഫാസിസ്റ്റ് നയത്തിനവർ മാറണം. എല്ലാം മാറി വരട്ടെ.
അല്ല, മാറി വരട്ടെ എന്ന് പറഞ്ഞാൽ അത് മാറി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടാണ് കൂടുതൽ സാധ്യത എന്നുള്ളതാണോ?
അല്ല, അത് NDA മാത്രമല്ല, NDA മാറണം, UDF മാറണം, എല്ലാം മാറണം. പക്ഷെ ഒരു കാര്യം എഴുതിയിട്ടോ, ഞാൻ പറഞ്ഞിരിക്കുന്നു, അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കാണുന്ന UDFO ഇപ്പോൾ കാണുന്ന LDFO ആയിരിക്കില്ല, ഉറപ്പ്.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ PC ജോർജ്, ഇത്രയും നേരം SBS മലയാളത്തോട് സഹകരിച്ചതിന്.
താങ്ക് യു. SBSന്റെ ശ്രോതാക്കൾക്ക് ഓണാശംസകൾ അർപ്പിക്കുകയാണ്. പ്രിയങ്കര ഡിജു ഡൽഹിയിൽ നിന്ന് കണ്ടതാണ്, വളരെ നാൾ കൂടി ഇവിടെ വെച്ചാണ് ഇപ്പോൾ കാണുന്നത്. ഡിജുവിനെ നേരിട്ട് കാണാനും അവസരം ലഭിച്ചൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും തിരുവോണത്തിന്റെ ആശംസകൾ അർപ്പിക്കുകയാണ്.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.